നിങ്ങൾ സംബന്ധിക്കുന്ന ആരാധനയിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന വിഷയം എന്താണ്? പാട്ട്, ആരാധനക്രമം, കുർബാന, പരസ്യങ്ങൾ, സാക്ഷ്യം? ഞാൻ ചോദിച്ചത് ഓരോ ആഴ്ചയും ആരാധന കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ താങ്കളുടെ മനസ്സിൽ അധികം തങ്ങി നിൽക്കുന്ന വസ്തുത എന്താണ് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് ഒട്ടുമുക്കാലും ആരാധനകളിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. പഠിപ്പിക്കുവാനോ പഠിക്കുവാനോ ആർക്കും താല്പര്യമില്ലാത്ത ഒരു വിഷയമായി ദൈവവചനം തീർന്നിരിക്കുന്നു. മറ്റേതൊരു പുസ്തകത്തെ പോലെ മാത്രം ബൈബിളിനെ കാണുകയും കണക്കാക്കുകയും ചെയ്യുന്ന സഭാശുശ്രൂഷകന്മാർ വർദ്ധിച്ചിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ ദൈവാത്മ പ്രേരിതത്തെയും അപ്രമാദിത്വത്തെയും ചോദ്യം ചെയ്യുന്ന സഭകൾ ഇന്ന് കുറവല്ല. ഫലമോ നിർജീവമായ അവസ്ഥ. ക്രിസ്തീയ വിശ്വാസത്തിനും ആചാരങ്ങൾക്കും ആധാരമായ ദൈവവചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞ് ആർക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുവാൻ കഴിയും? ഇവിടെ ഇതാ ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയെ വ്യക്തമാക്കുന്ന ആ അനുഗ്രഹീത സങ്കീർത്തനം. ദൈവവചനത്തിനുള്ള ആ പ്രത്യേകതയാണ് 119 സങ്കീർത്തനത്തിലെ മുഖ്യ വിഷയം. ദൈവവചനത്തിനുള്ള സ്തുതി. നമുക്കറിയാമല്ലോ, തിരുവചനത്തിലെ ഏറ്റവും ദീർഘമായ അധ്യായമാകുന്നു ഈ 119 സങ്കീർത്തനമെന്ന്. ഈ അധ്യായത്തിന് 176 വാക്യങ്ങളുണ്ട്. ഇതിലെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഒഴികെ മറ്റെല്ലാ വാക്യങ്ങളും ദൈവവചനത്തെ സ്തുതിക്കുന്ന വാക്യങ്ങളാണ്. ഞാനും നിങ്ങളും ദൈവവചനത്തിന് അർഹിക്കുന്നതായ സ്ഥാനവും പ്രാധാന്യവും നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവം പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിന് ദൈവമക്കളായ നാം പ്രാധാന്യം കൊടുക്കുന്നു എങ്കിൽ അതാണ് അനുഗ്രഹം. ഇന്ന് സഭാകാര്യങ്ങൾക്കും ആചാരങ്ങൾക്കും പദ്ധതികൾക്കും പരിപാടികൾക്കും അമിതമായ പ്രാധാന്യം നൽകുന്നുണ്ട്. നാം ദൈവവചനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകേണ്ടത് ആവശ്യമത്രേ. ദൈവം തൻ്റെ വചനത്തെ മാത്രമാണ് അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. എന്നെയോ എൻ്റെ ശുശ്രൂഷയോ മറ്റ് ആരുടെയെങ്കിലും ശുശ്രൂഷയോ അനുഗ്രഹിക്കാമെന്നല്ല, തൻ്റെ വചനത്തെ അനുഗ്രഹിക്കാമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഈ സങ്കീർത്തനത്തിൻ്റെ ക്രമീകരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വളരെ സൂക്ഷ്മതയോടുകൂടെ എഴുതപ്പെട്ട ഒന്നാണിത്. ഹെബ്രായ ഭാഷയിൽ 22 അക്ഷരങ്ങളാണുള്ളത്. ഓരോ അക്ഷരത്തിനും 8 വാക്യങ്ങൾ വീതമാണ് ഈ സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 176 വാക്യങ്ങൾ ഇതിനുണ്ട്. വേദപുസ്തകത്തിലെ സംഖ്യകൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നവയാകുന്നു എന്ന് ചില വേദപുസ്തക പഠിതാക്കൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ 8 എന്ന സംഖ്യ പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരണം എബ്രായ ഭാഷയിലെ ഓരോ അക്ഷരത്തിനും 8 വാക്യങ്ങൾ വീതമുണ്ട് എന്നത് തന്നെ. തിരുവചനത്തിൽ 8 എന്ന സംഖ്യ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സംഖ്യയാകുന്നു എന്ന് തോന്നുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസമായ 8 ദിവസം യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ദൈവം ഇസ്രായേലിനോടുള്ള തൻ്റെ പരിപാടി അവസാനിപ്പിച്ചു എന്ന് കരുതുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിപാടി തീർന്നിട്ടില്ല. റോമലേഖനം 11:15 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പല്ലാതെ എന്താകും? കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് മടങ്ങി വന്നതുപോലെ ഈ ജനം ഒരു ജാതിയായി 1000 വാഴ്ചക്കാലത്ത് മടങ്ങി വരും. ദൈവം പ്രത്യേകമായ രീതിയിൽ ജാതികളെ, അതായത് രക്ഷിക്കപ്പെടാനുള്ള പുരുഷാരത്തെ രക്ഷിക്കും. വളരെയേറെ ജനം രക്ഷിക്കപ്പെട്ടിരിക്കും. ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കുന്ന അനേകം ആളുകൾ തങ്ങൾ പ്രവചന നിവൃത്തി കാണുന്നു എന്ന് കരുതി അത്ഭുതപ്പെടാറുണ്ട്. ഇന്ന് യഹൂദന്മാർ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ശരി തന്നെ. എന്നാൽ അത് തിരുവചന നിവൃത്തിയാകുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല. കാരണം അവർ അവിശ്വാസത്താലാണ് മടങ്ങി വരുന്നത്. അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല. ഇന്ന് മറ്റേത് രാജ്യത്തുമുള്ള യഹൂദൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിൽ കൂടുതലായി ഇസ്രായേലിലും അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല. എന്നാൽ ദൈവം തൻ്റെ പ്രവചനം നിവൃത്തിയാക്കുമ്പോൾ അവൻ യഹൂദന്മാരെ അവരുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും. അത് ആ ജാതിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കുകയും ചെയ്യും, മരണത്തിൽ നിന്നുള്ള ജീവൻ. സുഹൃത്തെ, താങ്കൾക്ക് മരണത്തിൽ നിന്ന് ജീവൻ തിരികെ കിട്ടിയാൽ, താങ്കൾക്ക് നിത്യജീവൻ ലഭിച്ചാൽ, അത് ദൈവവചനത്തിൽ കൂടിയാണ് ലഭിക്കുന്നത്. 1 പത്രോസ് 1:23 നാം വായിക്കുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നാം ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനം യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനം താങ്കൾക്ക് ജീവൻ നൽകും, അത് താങ്കൾക്ക് സ്വാതന്ത്ര്യം തരും, അത് താങ്കളെ സന്തോഷമുള്ള വ്യക്തിയാക്കും, അത് താങ്കൾക്ക് അനുഗ്രഹങ്ങൾ നൽകും. വർഷങ്ങളായി ഈ സങ്കീർത്തനം അനേകം വിശ്വാസികൾക്ക് പ്രത്യേകം അർത്ഥവത്തായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ച് സമാധാനവും ആശ്വാസവും കണ്ടെത്തുവാൻ കഴിയും. അത് നിങ്ങൾക്ക് പ്രത്യേകമായി അർത്ഥവത്തായി തീരുന്നതത്രേ. ഈ മനോഹരമായ സങ്കീർത്തനത്തിൽ ദൈവവചനത്തെക്കുറിച്ച് വചനം, ധ്യാനം, വഴി, സാക്ഷ്യങ്ങൾ, വിധികൾ, ചട്ടങ്ങൾ, കൽപ്പനകൾ, ന്യായപ്രമാണം, വിശ്വസ്തത എന്നെല്ലാം പേരുകളിൽ പറഞ്ഞിട്ടുണ്ട്, പല പേരുകൾ. ഈ ദീർഘമായ സങ്കീർത്തനത്തിലെ ഏതാനും വാക്യങ്ങൾ മാത്രമേ ഞാൻ എടുത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആലഫ് അക്ഷരത്തിൽ നമുക്ക് ആരംഭിക്കാം. അതാണ് എബ്രായ ഭാഷയിലെ ആദ്യത്തെ അക്ഷരം. ഞാൻ പറയട്ടെ, ഓരോ 8 വാക്യത്തിൻ്റെയും മുകളിൽ കൊടുത്തിരിക്കുന്ന ആ പേരുകൾ ആ എബ്രായ ഭാഷയിലെ അക്ഷരമാണ്. പലരും ചിന്തിക്കും ആ കൊടുത്തിരിക്കുന്നത് ആ ഖണ്ഡികയ്ക്ക് കൊടുത്തിരിക്കുന്ന പേരാണെന്ന്. അല്ല, അത് എബ്രായ ഭാഷയിലെ അക്ഷരമാണ്. ആ അക്ഷരം കൊണ്ടായിരിക്കും അതിന് താഴെ കാണുന്ന ഓരോ വാക്യവും ആരംഭിക്കുന്നത്. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. 119 സങ്കീർത്തനത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ നാം വായിക്കുന്നത്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗികമായ മനസ്സോടെ അല്ല, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വളരെയധികം താല്പര്യത്തോടെ തിരുവചനം പഠിക്കുവാൻ ചിലർ ആരംഭിക്കും. എന്നാൽ ഏതാനും ദിവസം അവർ അത് ചെയ്തതിന് ശേഷം അവർ അത് വിട്ടുകളയുന്നതായി കാണുവാൻ കഴിയുന്നു. അവർ 1 സങ്കീർത്തനം 1 വാക്യത്തിൽ കാണുന്ന മനുഷ്യനെ പോലെയല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവനാണ് ഭാഗ്യവാൻ. 6 വാക്യത്തിൽ പറയുന്നത്, നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അതെ, നമ്മെ ലജ്ജിക്കാത്തവരായി നിർത്തുന്നത് ദൈവവചനമാണ്. ഇനി നമുക്ക് ബേത്ത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതായിട്ട് ഭാഗത്തേക്ക് വരാം. അത് എബ്രായ ഭാഷയിലെ 2-ാമത്തെ അക്ഷരമാണ്. 9-ാം വാക്യത്തിൽ, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഓരോ യുവാവും യുവതിയും ബാലനും ബാലികയും ഇന്ന് പഠിച്ചിരിക്കേണ്ടത് ദൈവവചനമാണ്. വേദപുസ്തകം ഒഴികെ സകലവും അവർ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. നാമും അക്കാര്യത്തിൽ അത്ര താല്പര്യം കാണിക്കാറില്ല. അതുകൊണ്ട് നാം അവർക്ക് ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമത്രേ എന്നോർക്കണം. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവവചനം മനഃപ്പാഠം പഠിക്കണം എന്ന് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് അനേകം ആളുകൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം മനഃപ്പാഠം പഠിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഞാൻ അത് അനുസരിക്കുന്നു എന്നാണെന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എഴുന്നേറ്റ് നിന്ന് 1 പുറകെ 1 അനേകം വാക്യങ്ങൾ ചൊല്ലുന്നത് ഒരു കാര്യം. അതിനെ ഞാൻ വിമർശിക്കുകയല്ല, തിരുവചനം മനഃപ്പാഠമാക്കുന്നതിനോട് ഞാൻ വളരെയധികം താല്പര്യമുള്ള വ്യക്തിയാണ്. എന്നാൽ നാം ദൈവവചനം അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. 3-ാമത്തെ അക്ഷരം ഗീമൽ എന്നുള്ളതാണ്. 18-ാം വാക്യം ഞാൻ വായിക്കാം, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇത് വളരെ മനോഹരമായ ഒരു വാക്യമാണ്. വേദപുസ്തകം പഠിക്കുവാൻ തുടങ്ങുന്നതായ സമയം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇതായിരിക്കേണ്ടത്, അത്രേ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇനിയും ദാലത്ത് എന്ന നാലാമത്തെ അക്ഷരത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം വായിക്കാം, 25-ാം വാക്യം. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഇന്ന് താഴേക്ക് വലിക്കുവാനുള്ള വ്യഗ്രതയാണ് എല്ലായിടത്തും ഉള്ളത്. സകലതും നമ്മെ താഴേക്ക് വലിക്കുന്നു. എല്ലാം ആ വിധത്തിലാണ് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. നമ്മുടെ ശരീരം താഴെ വീഴുമെന്ന് മാത്രമല്ല, ലോകത്തിൽ നമ്മുടെ ആത്മാവും താഴേക്ക് വലിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം? തിരുവചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ. വേദപുസ്തകം തുടർച്ചയായി പഠിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ പരിപാടിയുടെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ജനം ദൈവവചനത്തിൽ താല്പര്യമുള്ളവരായിരുന്നാൽ അതവരെ അനേക പാപങ്ങളിൽ നിന്ന് അകറ്റും. തിരുവചനം നമ്മെ ജീവിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യും. തിരുവചനത്തിന് മാത്രമേ അതിനുള്ള ശക്തിയുള്ളൂ. 5-ാമത്തെ അക്ഷരത്തിൽ എഴുതപ്പെട്ടൊരു ഭാഗം നോക്കാം, 33-ാം വാക്യം. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. അതെ, യേശുവിനെ നോക്കിക്കൊണ്ട് സ്ഥിരതയുടെ ഓട്ടമോടി ദൈവത്തെ നമുക്ക് അനുഗമിക്കാം. ദൈവവചനം ക്രമമായി പഠിക്കുന്ന ഒരു വ്യക്തി, അതിൽ ആഴ്ന്ന് ഉറച്ചിരിക്കുന്നൊരു വ്യക്തി തീർച്ചയായും അവസാനത്തോളം അത് പ്രമാണിക്കുന്ന വ്യക്തിയായിരിക്കും. 41-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ദൈവത്തിൻ്റെ ദയ നമ്മിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. അത് നമ്മിലേക്ക് എത്തിക്കുന്ന പൈപ്പാണ് ദൈവവചനം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു 47-ാം വാക്യത്തിൽ, ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. അതേ സുഹൃത്തെ, തിരുവചനം വായിക്കുന്നത് താങ്കളെ സന്തോഷമുള്ള ഒരു വ്യക്തി ആക്കുന്നുണ്ടോ? അത് വായിക്കാനായിട്ടുള്ള ഒരു വലിയ താല്പര്യം തോന്നാറുണ്ടോ? തിരുവചനത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതിനോട് താങ്കൾക്ക് പ്രിയമില്ലെങ്കിൽ തിരുവചനത്തോട് താങ്കൾക്ക് പ്രിയമുണ്ടാകുവാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കണം. അതിന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ വചനത്തോടുള്ള സ്നേഹം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ആ സ്നേഹമില്ലാതെ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു വിശേഷവുമില്ല. തിരുവചനത്തോടുള്ള സ്നേഹം ഇന്ന് അനേകരിലുമില്ല. അത് കേൾക്കുവാനായിട്ടുള്ള മനസ്സുമില്ല. ആരാധനകളിലൊക്കെ ചെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്ക് എന്തെങ്കിലും തമാശ കേൾക്കാനും കാണാനും എന്തെങ്കിലുമൊക്കെ സംഗീതം കേൾക്കാനും ഒക്കെയാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളുന്നതായിട്ടുള്ള ശുശ്രൂഷകന്മാരും. ഞാൻ പറയട്ടെ, ഇത് വളരെ അപകടകരമായൊരു സ്ഥിതിയിലേക്കാണ് ക്രിസ്തീയ സഭയെ കൊണ്ടുപോകുന്നത്. ഇന്ന് ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകൾക്കറിയാവുന്ന അത്രയും പോലും ദൈവവചനം, ദൈവവചനത്തിൽ അടിയുറച്ച സഭ എന്ന് പറയുന്ന ആളുകൾക്കറിയില്ല. 49-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ പ്രത്യാശിക്കുവാൻ ഇടയാക്കിയ എന്നോടുള്ള നിന്റെ വിശ്വസ്തത, നിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുക എന്നർത്ഥം. ഞാൻ ഇനിയും 57-ാം വാക്യത്തിലേക്കാണ് പോകുന്നത്. യഹോവേ, നീ എൻ്റെ ഓഹരിയാകുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പങ്കായുള്ള യഹോവേ എന്ന അർത്ഥം. വലിയവനും മഹിമയുള്ളവനുമായ ദൈവം തൻ്റേത് മാത്രമാണ് എന്ന് സങ്കീർത്തനക്കാരൻ കാണുന്നു. 62-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അതേ സുഹൃത്തെ, താങ്കൾ ദൈവവചനത്തിനായി എപ്പോഴെങ്കിലും അർദ്ധരാത്രിയിൽ ദൈവത്തിന് നന്ദി കരയേറ്റിട്ടുണ്ടോ? വെളുപ്പിനെ സാധിക്കുന്നില്ല, പിന്നെയാണ് അർദ്ധരാത്രിയിൽ അല്ലേ? അതെ, ഇന്ന് അർദ്ധരാത്രിയിൽ ഉണർന്ന് ദൈവത്തിന് നന്ദി പറയണം. കാരണം അവൻ തൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നു. 69-ും 70-ും വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ വിമർശകർക്ക് ഒരു പ്രത്യേക ആഹാരക്രമത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർ ഹൃദയ തകരാറുകൊണ്ട് മരിച്ചു പോകും. നാം ദൈവവചനത്തോട് കൂടുതൽ അടുത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഹൃദയത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും അത്ഭുതകരമായ പരിഹാരം അതാണ്. 73-ാം വാക്യത്തിൽ നാം കാണുന്നു, തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. ദൈവം നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവത്തിന് നന്നായി അറിയാം. നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്. അതത്ര സങ്കീർത്തനക്കാരനിവിടെ പറയുന്നത്. ചില വാഹന നിർമ്മാതാക്കൾ ഇപ്രകാരം പറയാറുണ്ട്, നിങ്ങളുടെ കാറിന് കേട് പോക്കേണ്ട ആവശ്യമുള്ളപ്പോൾ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരിക, ഞങ്ങളാണ് അതിനെ ഉണ്ടാക്കിയത്, എങ്ങനെ അതിനെ നന്നാക്കണമെന്നും ഞങ്ങൾക്കറിയാം. അതെ, അത് നല്ല ഒരു ഉപദേശമായിരിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെയും തൻ്റെ വചനത്തിൻ്റെയും അടുത്ത് കൊണ്ടു ചെല്ലേണ്ടത് ആവശ്യമാണ്. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. നിങ്ങൾക്ക് എന്താണ് നന്നായിട്ടുള്ളത് എന്ന് അവന് നല്ലവണ്ണം അറിയാം. എവിടെയാണ് കേട് എന്നവനറിയാം. അവനത് ശരിയാക്കിത്തരും. അവനല്ലാതെ വേറെ ആര് ശരിയാക്കിയാലും അത് കുഴപ്പമേ ഉണ്ടാക്കൂ. 86-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു, എന്നെ സഹായിക്കണമേ. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. തിമൊഥെയൊസിന് എഴുതിയ ലേഖനത്തിൽ 2 തിമൊഥെയൊസ് 3:16-17 നമുക്കറിയാമല്ലോ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന്. ഇനിയും 89-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അവിടെ നാം കാണുന്നത് 89-ാം വാക്യത്തിൽ, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ ആകുന്നു ഇരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ കോപ്പി അവിടെയാണുള്ളത്. ദൈവവചനം പൂർണ്ണമായി ദൈവനിശ്വാസ്യമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു നല്ല കോപ്പി എൻ്റെ കൈവശം നൽകിയിരിക്കുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ അത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുകയാണ്. അതുകൊണ്ട് ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവം എവിടെയാകുന്നുവോ അവിടെ അതൊരിക്കലും നീങ്ങിപ്പോകയില്ല. ദൈവവചനം എവിടെ വച്ചിരിക്കുന്നുവോ അവിടെ അത് സ്ഥിരമായിരിക്കും. 97-ാം വാക്യം, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. സങ്കീർത്തനക്കാരൻ ദൈവവചനത്തെ പ്രിയപ്പെട്ടിരുന്നത് കൊണ്ട് അവൻ അതിനെ ധ്യാനിച്ചിരുന്നു. അവൻ അതിനെ ധ്യാനിച്ചത് കൊണ്ട് കൂടുതലായി അതിനെ സ്നേഹിക്കുവാനും തുടങ്ങി. 99-ാം വാക്യത്തിൽ നാം കാണുന്നു, നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കെ കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഇരുന്ന് പഠിക്കുന്ന ഒരു എളിയ വിശ്വാസി ഒരു വലിയ ഡിഗ്രി ഉള്ള ആളേക്കാൾ കൂടുതൽ ദൈവവചനത്തിൽ പ്രാവീണ്യം ഉള്ള വ്യക്തിയായിരിക്കും. 100-ാം വാക്യവും അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം, നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നോക്കണേ, എത്ര വലിയ പദവിയാണ് ദൈവവചനത്തെ സ്നേഹിക്കുകയും ദൈവവചനം പഠിക്കുവാൻ താല്പര്യത്തോടെ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കുള്ളത്. അതെ, എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു, ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. ഇന്ന് നമുക്ക് ആവശ്യം ഇതല്ലേ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്യം ഇതാ, 105-ാം വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഈ അന്ധകാരപൂർണമായ ലോകത്തിൽ കൂടി നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മിൽ ഓരോരുത്തരും ദൈവവചനം വ്യക്തിപരമായും പ്രായോഗികമായും പതിവായും ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അത് നമുക്ക് വഴികാട്ടിയായിരിക്കും. ഇനിയും 113-ാം വാക്യത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നിന്നും ശ്രദ്ധേയമായ ഒരു വാക്യമായിട്ട് നമുക്കിത് കാണുവാൻ സാധിക്കും. 113, ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ദിനപത്രമോ മാസികകളോ വായിക്കുന്നതിന് എത്രമാത്രം സമയം ചെലവഴിക്കാറുണ്ട്? താങ്കൾ ദൈവവചനം വായിക്കുന്നതിന് എത്രമാത്രം സമയം ചെലവഴിക്കുന്നു എന്ന് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുന്നത് വളരെ നല്ലതാണ്. പ്രയോജനമില്ലാത്ത ചിന്തകൾ താൻ വെറുക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനിൽ കൂടി ദൈവം പറയുന്നു. നീ ദൈവവചനത്തിൽ കൂടുതൽ സമയം താല്പര്യം കാണിക്കുന്നുവെങ്കിൽ മറ്റ് അർത്ഥശൂന്യമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് സാധിക്കും. 126-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു, അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു നല്ല പ്രാർത്ഥന ഇതാകുന്നു, ദൈവമേ ലോകം നിന്നെയും നിന്റെ വചനത്തെയും മറന്നു കളഞ്ഞിരിക്കുന്നു, ഈ വചനം ലോകത്തിന് നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ബോധമുള്ളതായി തീരുവാൻ ഇടയാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. 129 വാക്യത്തിൽ നാം കാണുന്നു, നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എൻ്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അത് അതിശയകരമാകുന്നു. മുഴുവനും അതിശയകരമായ വെളിപ്പാടുകളും കൽപ്പനകളും വാഗ്ദത്തങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അടുത്ത വാക്യം നോക്കിക്കേ, 130 വാക്യം, നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. ഞാൻ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിനാൽ എനിക്ക് ദൈവവചനം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്, അത് അത്യാവശ്യമാണ്. 137 വാക്യം നോക്കിക്കേ, യഹോവേ നീ നീതിമാനാകുന്നു, നിന്റെ വിധികൾ നേരുള്ളവ തന്നെ. നമ്മുടെ കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും കാരണം എന്താകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസരത്തിൽ ഈ സത്യത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയും. ദൈവം നീതിമാനാകും, നമ്മോടുള്ള അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ നീതിമാനാകുന്നു എന്ന കാര്യം നാം അറിഞ്ഞിരിക്കണം. അവൻ നമ്മെ ഒരിക്കലും ദോഷത്തിനായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിന്മയ്ക്കായി ഒന്നും ചെയ്യുന്നവനല്ല. 145 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരളണമേ. യഹോവേ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ദൈവം താങ്കളെ രക്ഷിക്കുമ്പോൾ ഒരു പുതിയ ആഹാരക്രമം താങ്കൾക്കുണ്ടായിരിക്കണമെന്ന് ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവവചനമാകുന്ന ആഹാര രീതിയാണ് ദിനംതോറും അതിൽ നിന്ന് ആത്മീയ പോഷണം പ്രാപിക്കണമെന്ന് ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവവചനമാകുന്നു ആ ആഹാര രീതി. 154 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത്, എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അതെ, ദൈവവചനത്തിന് മാത്രമേ നമ്മെ ജീവിപ്പിക്കുവാനുള്ള കഴിവുള്ളൂ. അടുത്ത വലിയ ഉണർവ് ദൈവവചനത്തിൽ കൂടിയുള്ള ഉണർവായിരിക്കുമെന്ന് സുപ്രസിദ്ധ ഉണർവ് പ്രസംഗകനായിരുന്ന DL Moody പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ശരിയാകുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ കൂടുതലായ താല്പര്യം നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. 161 വാക്യത്തിൽ, പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നെങ്കിലും നിന്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. ഈ ലോകത്തിലെ ഭരണാധികാരികളോട് തനിക്കുണ്ടായിരുന്ന ഭയത്തേക്കാൾ കൂടുതൽ ഭയം ദൈവവചനത്തോടുണ്ട് എന്നത്രേ സങ്കീർണക്കാരൻ ഇവിടെ പറയുന്നത്. 176 വാക്യം നമുക്കിനി നോക്കാം. ഒടുവിലത്തെ വാക്യം, കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ, നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. ദൈവവചനം താങ്കളുടെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം, പ്രിയ സുഹൃത്തെ, ദൈവത്തോട് അടുത്തു വരുവാനുള്ള താല്പര്യം താങ്കളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഉള്ളിടത്തോളം, ഇടയൻ താങ്കളെ തിരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടുന്ന് താങ്കളെ തൻ്റെ തോളിലെടുത്തുകൊണ്ട് ആ ആട്ടിൻ്റെ കൂട്ടത്തിലേക്ക് മടങ്ങി വരും. 119 സങ്കീർത്തനം വളരെ ശ്രേഷ്ഠമായ ഒരു സങ്കീർത്തനമാണ്. ഇത് എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെയും അടിസ്ഥാനമായ ദൈവവചനത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത് രക്ഷകനെ വെളിപ്പെടുത്തുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആയിരിക്കും. ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും യഥാർത്ഥമായ സ്വാതന്ത്ര്യം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊരു പ്രാവശ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ദൈവവചനം ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ട് മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ.